നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയ ഇരുട്ടിലാകുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താകും നമ്മുടെ ഉത്തരം? നമ്മളിൽ പലരും അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല, ശരിയല്ലേ? പക്ഷേ നിലവിലുണ്ടായിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിയുടെ ഈ സാഹചര്യത്തിൽ പവർ കട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രാജ്യത്ത് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനുള്ള കഠിന പരിശ്രമം ഊർജ വകുപ്പും നടത്തുന്നുണ്ട്. നിലവിലെ ഈ വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും വൈദ്യുതി നിരക്കിലുണ്ടാകാനിടയുള്ള മാറ്റങ്ങളെപ്പറ്റിയും വിശദീകരിക്കുകയാണ് ട്രാൻസ്ഗ്രിഡിൽ ചീഫ് പ്രൊക്യൂർമെന്റ് ഓഫീസറായ സിജു ജോണി. പ്രിയ ശ്രോതാക്കളെ, SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം സിജു ജോണി SBS റേഡിയോ മലയാളത്തിലേക്ക്.
ഗുഡ് ഈവനിംഗ് ജോജോ.
സിജു, രാജ്യത്ത് ഇലക്ട്രിസിറ്റി വിതരണത്തിന്റെ ചുമതല സർക്കാർ ഏജൻസി ഏറ്റെടുത്തതായ വാർത്തകൾ വന്നിരിക്കുന്നു. നമ്മൾ ഈ ലോഡ് ഷെഡിങ്ങിനെയും ചാർജ് വർദ്ധനവിനെയും ഒക്കെ പേടിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു നടപടിയുടെ പ്രാധാന്യം എന്താണ്?
നമ്മള് ആദ്യമായിട്ട് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും മുന്നേ എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നതായി അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആദ്യമായിട്ട് നമുക്ക് ഒരു ഒരു ഇലക്ട്രിസിറ്റി ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഒരു ഹൈ ലെവലായിട്ട് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഇതിന്റെ റീസൺ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഓസ്ട്രേലിയയില് എനർജി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് മേജർ പാർട്ടീസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു എനർജി ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ, രണ്ടാമത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ, പിന്നെ അത് റീറ്റെയിലിംഗ് ചെയ്തിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ ഒരു മൂന്ന് മേജർ ആൾക്കാരാണ് ഉള്ളത്. ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എഗെയിൻ ഞാൻ പറയുന്നത് വളരെ ചുരുക്കിയാണ് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഗ്ലോബൽ വാർമിംഗ് ആ ഓരോരോ റീസൺസ് കാരണം നമ്മളുടെ ജനറേഷൻ മോഡിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഉണ്ടാകുന്നത് കോൾ ഉപയോഗിച്ചിട്ടാണ്. സോ ഈ കോൾ ജനറേഷൻ ഇലക്ട്രിസിറ്റി സൈറ്റ്സ് കുറച്ചധികം വർഷങ്ങളായി അവരുടെ യുനോ പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ ചില സൈറ്റ്സ് ഓഫ് ലൈക്ക് യുനോ ഓഫ്ലൈൻ ആയി പോവുകയാണ് ബിക്കോസ് ഓഫ് ദ കറന്റ് ഗവൺമെന്റ് റെഗുലേഷൻസിന്റെ കാരണങ്ങൾ കൊണ്ട്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കുറഞ്ഞു പോകുന്ന കോൾ ജനറേഷൻ വിച്ച് ഈസ് ആക്ച്വലി എഫക്റ്റിംഗ് ദ എന്താ പറയുക ഓവറോൾ യുനോ റിക്വയർമെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തത്, ഈ ജനറേറ്റേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ആണ് അതിന് പകരമായിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമുക്കറിയാം യുക്രൈനിലെ വോറും കാര്യങ്ങളായിട്ട് നടക്കുന്നതിന്റെ കാര്യമായിട്ട് ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഗ്യാസ് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സോ അപ്പൊ എന്താ സംഭവിച്ചത്, കഴിഞ്ഞൊരു ആറാഴ്ചയായിട്ട് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾ ജനറേഷൻ സൈറ്റ്സ് കുറഞ്ഞു, ഗ്യാസ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, ഗ്യാസിന്റെ ഓവറോൾ പ്രൈസ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഈ ജനറേറ്റേഴ്സ് ഈ കൂടിയ പ്രൈസിലുള്ള ഗ്യാസ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് ഇൻക്രീസ് ഈ കൺസ്യൂമേഴ്സിലേക്ക് ഈ പറഞ്ഞ പോലെ പാസ് ത്രൂ ചെയ്തു. ഇതിന്റെ ഒരു ഇൻക്രീസ് ഭയങ്കരമായിട്ട് കൂടിയപ്പം എനർജി റെഗുലേറ്റർ, അപ്പം ബേസിക്കലി രണ്ട് ബോഡീസ് ഉണ്ട്, AER എന്ന് പറയുമ്പോൾ ആദ്യത്തത് ഓസ്ട്രേലിയ എനർജി റെഗുലേറ്റർ, അവർ ഈ പോളിസിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. പിന്നെ സെക്കൻഡ് ആയിട്ട് AEMO എന്ന് പറയും, ഓസ്ട്രേലിയ എനർജി മാർക്കറ്റ് ഓപ്പറേറ്റർ, അവരാണ് ഈ പ്രൈസും കാര്യങ്ങളിലൊക്കെ കൂടുതൽ തീരുമാനങ്ങളെടുക്കുന്നത്. അപ്പോൾ AEMO ഹാഡ് ടു ഇന്റർഫിയർ ബിക്കോസ് ഈ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നതുകൊണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത്, AEMO പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ക്യാപ് പ്രൈസിങ്, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും ബിസിനസ്സുകാരാണ്, പ്രൈവറ്റ് കമ്പനീസ് ആണ്, ഒബ്വിയസ്ലി അവർക്ക് പ്രോഫിറ്റ് മാർജിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്താ ചെയ്തത്, അവര് അവരുടെ കുറെ സൈറ്റുകളിൽ പ്രൊഡക്ഷൻ കുറച്ചു. അതാണ് ഈ റീസെന്റ്ലി നമുക്ക് മെയിൻ റീസൺ വന്നിരിക്കുന്നത്, ഈ പറഞ്ഞ പോലെ മാർക്കറ്റില് എനർജിയുടെ സപ്ലൈ കുറഞ്ഞു. സോ സപ്ലൈ കുറയുമ്പോൾ ബേസിക് എക്കണോമിക്സ് എന്താ സംഭവിക്കുക, സപ്ലൈ കുറയുമ്പോഴേക്കും പ്രൈസ് കൂടും. അതാണ് ഈ റീസെന്റ്ലി സംഭവിച്ചിരിക്കുന്നത്. സോ ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ബോഡീസ് ഇന്റർഫിയർ ചെയ്യുന്നത് വളരെ റെയറാണ് ഓസ്ട്രേലിയയിൽ. അപ്പൊ ഈ എനർജി റെഗുലേറ്റർ ഇന്റർഫിയർ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോ ഒരു ഒരു സെർട്ടൺ പ്രൈസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നോട്ട് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന് എന്ന് പറയുന്നത്, ഇത് ഒരു പരിധി കൂടുതൽ AEMO-ക്ക് ഇത് ക്യാപ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ഒരു കമ്പനിയും ലോസിൽ റൺ ചെയ്യത്തില്ല. സോ ഇപ്പോ ഇന്റർഫിയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് സാധാരണ കൺസ്യൂമേഴ്സ് ആയ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ലോങ് ടേമിൽ നമ്മൾ കൺസ്യൂമേഴ്സ് തന്നെ ഇതിന്റെ കൂടുതൽ പ്രൈസ് പേ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എഗെയിൻ എന്റെ എന്റെ ഇത്രയും കാലത്തെ അറിവ് വെച്ചിട്ട് എനിക്ക് എനിക്ക് പറയാൻ.
തീർച്ചയായും ഈ എയ്മോയുടെ ഒരു ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നൊക്കെ പല സ്ഥലത്തും വാർത്തകളിൽ ഞാൻ കണ്ടു ഈ ഓസ്ട്രേലിയൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായും ശ്രോതാക്കൾക്ക് അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം, ലോഡ് ഷെഡിംഗ് ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ്.
ഇത് ഈ പണ്ട് കാലാവസ്ഥ പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ നമുക്ക് പറയേണ്ടി വരും, ഉണ്ടാകാം ഉണ്ടാകാതിരിക്കും. അതിനുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ അതിനുള്ള കാര്യം കൂടെ പറഞ്ഞു തരാം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് നൗ എന്താണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇപ്പൊ ഫെഡറൽ ലെവലിലായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എയ്മോ ഇന്റർഫിയർ ചെയ്തിട്ടില്ലെന്ന്. കറക്റ്റ് ആണ്, ഓസ്ട്രേലിയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാഷണൽ സ്കെയിലില് എയ്മോ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്തിരിക്കുന്നത്. എയ്മോ ഹോൾസെയിൽ യുനോ ട്രേഡിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇലക്ട്രിസിറ്റി എന്ത് കമ്മോഡിറ്റി പ്രൈസ് യുനോ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റിയും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഹോൾസെയിൽ പ്രൈസ് ട്രേഡിംഗ് സീസ് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ജനറേറ്റേഴ്സ് തന്നെയാണ് ഇനി നേരിട്ട് ഗ്രിഡിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഫെഡറൽ ഗവൺമെന്റ് ഇതിന് കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൂടെ ഫെഡറൽ ആയാലും സ്റ്റേറ്റ് ആയാലും ആരും ലോഡ് ഷെഡിങ് ഒഴിവാക്കാം എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പറയുന്നില്ല. അതിന് എഗെയിൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടു മൂന്ന് മേജർ ആയിട്ടുള്ള മൂന്ന് കാരണങ്ങൾ പറയാം. ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറന്റ്ലി ഈ ജൂൺ എന്ന് പറയുന്ന ഒരു മാസം തിയറിറ്റിക്കലി ജനറേറ്റേഴ്സിനെ സംബന്ധിച്ച്, അതായത് പവർ ജനറേറ്റേഴ്സിനെ സംബന്ധിച്ച് അവരെ കൂടുതലും മെയിൻ്റനൻസ് ഷെഡ്യൂൾ ഉള്ള ഒരു മാസമാണ്. അതായത് കുറെ ജനറേഷൻ സൈറ്റ്സ് ഓഫ്ലൈനിൽ പോകും ഫോർ ദ റെഗുലർ മെയിൻ്റനൻസ്. അതൊന്ന്. രണ്ടാമത്, നമുക്ക് ഈ പ്രാവശ്യം വിന്റർ വളരെ നേരത്തെ വന്നു. അത് നമുക്ക് ന്യൂ സൗത്ത് വെയിൽസിന് മാത്രമല്ല ക്യൂൻസ്ലാൻഡ് എസ്പെഷ്യലി. അപ്പം ക്യൂൻസ്ലാൻഡ്, വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ് ഇവരെ മൂന്ന് പേരും ഇവിടെ മൂന്ന് പേരിലുമാണ് കൂടുതൽ ജനറേഷൻ സൈറ്റ്സ് ഉള്ളതും കൂടുതൽ ജനറേഷൻസ് നടക്കുന്നതും. അപ്പം ഇത് നേരത്തെ വന്നുകൊണ്ട് ഒബ്വിയസ്ലി ഡിമാൻഡ് കൂടി. അതിന്റെ മേളില് കുറെ സൈറ്റുകൾ റെഗുലർ മെയിൻ്റനൻസിൽ ഓഫ്ലൈനിൽ പോയി. അതിന് മേളിലായിട്ട് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി പ്രൈസും ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പൊ ഈ മൂന്ന് കാരണങ്ങളും കൊണ്ട് യുനോ, ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ ജോജോ, ലോഡ് ഷെഡിങ് വരുമോ ഇല്ലെന്ന് ചോദിച്ചാൽ വരാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും എഴുതി കളയാൻ പറ്റത്തില്ല. അതൊരു ഒരു ഒരു ഫാക്ട് ആണ്.
ഓക്കെ, സ്വാഭാവികമായി അറിയേണ്ട രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈദ്യുതി ചാർജ് കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു തീരുമാനം കൊണ്ടൊക്കെ.
100% വൈദ്യുതി ചാർജ് കൂടും. അതിനുള്ള കാരണവും ഞാൻ പറയാം. ഒന്നാമതായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ കറന്റ്ലി നമ്മൾ കോൾ ജനറേഷൻ സൈറ്റ്സ് കുറെ ഓഫ്ലൈനിൽ പോയി, ഗ്യാസ് ആണ് സെക്കൻഡ് മോഡ് ഓഫ് ജനറേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗ്യാസിന്റെ പ്രൈസ് കൂടുതലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന ക്യാപ് ചെയ്യുന്ന പ്രൈസുകൾ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലേഴ്സിന്റെ പ്രൈസാണ്. നമ്മളാരും ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നല്ല മേടിക്കുന്നത്, നമ്മൾ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. സോ ഈവൻ ഇപ്പം ഉണ്ടായ പ്രൈസ് ഇൻക്രീസ് പോലും നമ്മൾ ആസ് കൺസ്യൂമേഴ്സ് ഇതുവരെ അതിന്റെ ഒരു എഫക്ട് അറിഞ്ഞിട്ടില്ല. അതറിയാൻ ഇനിയും രണ്ടു മൂന്ന് ആഴ്ച എടുക്കും. റീറ്റെയിലേഴ്സിലേക്ക് ഈ പറഞ്ഞ പ്രൈസ് ഇൻക്രീസ് കൂടി വരാൻ ആഴ്ചകൾ എടുക്കും. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഇലക്ട്രിസിറ്റി പ്രൈസ് കൂടും. അത് കുറച്ച് കാലഘട്ടത്തിലേക്ക് കൂടും എന്നുള്ള കാര്യങ്ങളിൽ ഒരു സംശയവും വേണ്ട.
ഓക്കെ, ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം വർദ്ധനം ഉണ്ടാകുമെന്നൊന്ന് റഫായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ?
അത് എഗെയിൻ, ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ റീറ്റെയിലേഴ്സും അവരുടെ മാർജിനും അവരുടെ പ്രൈസിങ് മോഡലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിന്റെ 100% ബേസ് എക്സാക്ട്ലി പറയാനായിട്ട് എനിക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം തിരിച്ചു വരും. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കാര്യമായിട്ട് റീറ്റെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി യൂണിറ്റ് പ്രൈസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി റീറ്റെയിലേഴ്സ് മാർക്കറ്റിലുണ്ട്. കുറെ റീറ്റെയിലേഴ്സ് ഓൾറെഡി അവരുടെ ബിസിനസ് തന്നെ ക്ലോസ് ചെയ്ത് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് ഒത്തിരി റീറ്റെയിലേഴ്സ് അവരുടെ ബിസിനസ് തന്നെ സീസ് ചെയ്ത് പുതിയ കസ്റ്റമേഴ്സിനെ എടുക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, റീറ്റെയിലിംഗ് മാർക്കറ്റിൽ ഈ പ്രൈസ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കറന്റ് പ്രൊവൈഡറിന്റെ റേറ്റ് എത്ര, അത് വേറെ വല്ല ഓഫേഴ്സ് മാർക്കറ്റിലുണ്ടോ, അത് നമുക്ക് അങ്ങനെ റെഗുലർ ആയിട്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കണം. ഇലക്ട്രിസിറ്റി പ്രൈസ് പ്രൊവൈഡറിനെ മാറ്റാനുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് വളരെ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതിന്റെ എഫക്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് പ്രൊവൈഡറെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇലക്ട്രിസിറ്റി പ്രൊവൈഡേഴ്സിനെ മാറാം. അതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം. പക്ഷേ പ്രൈസ് കൂടും, അത് എത്ര കണ്ട് കൂടും എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി കൂടും എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും.
അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എത്ര നാളത്തേക്ക് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകും? അതായത് ഈ ഒരു ഉയർന്ന നിരക്ക് വർധനവ് അങ്ങനെ പെട്ടെന്ന് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ പരിഗണിക്കുമ്പോൾ?
കറന്റ്ലി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചധികം കാലമെടുക്കും എന്നുള്ളതാണ്. നോ, ഇതിനകത്ത് വേറൊരു സാഹചര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫെഡറൽ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അവരുടെ പോളിസികളിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇത് ഉടനെ മാറാവുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോഴത്തെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇന്റേണലി കിട്ടുന്ന ഒരു അഡ്വൈസ് അനുസരിച്ച് മിനിമം ഒരു 2-3 months വരെ എടുക്കും. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ ഒരു ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളതുണ്ട്. ഓസ്ട്രേലിയൻ പൊതുവെ ഓസ്ട്രേലിയൻ എനർജി മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ അടുത്ത ഒരു 3-4 years ഈ കാരണം കൊണ്ടല്ല, വേറെ പല കാരണങ്ങളും കൊണ്ടും ഇലക്ട്രിസിറ്റി പ്രൈസിന് കുറച്ച് വർധനവ് ഇൻക്രീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികമായിട്ടുണ്ട്. പക്ഷെ അവിടെ ലോങ് ടേം ഇവിടെ നമ്മൾ കുറയും. അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു പവർ, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലും ഒരു ഒരു കൺട്രിയുടെ ഒരു 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 മേജർ സോഴ്സ് ആണ്. ഇലക്ട്രിസിറ്റി പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ഇൻക്രീസ് പോലും എല്ലാ കാര്യങ്ങളും, എന്ത് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണെങ്കിലും എന്ത് സർവീസ് ആണെങ്കിലും എന്ത് ഗുഡ്സ് ആണെങ്കിലും നമ്മൾ റിസീവ് ചെയ്യുന്നതിലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും. അപ്പൊ അതായത് ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഗവൺമെന്റ് വേജ് ഇൻക്രീസ് യുനോ ഡിക്ലെയർ ചെയ്തു, കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുന്നു എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി പ്രൈസിലുള്ള വർധനവ് ഈ ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഒരു 2-3 months ഉണ്ടാകണം. പക്ഷേ ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി പ്രൈസിലുള്ള വർധനവ് ഒരു 4-5 years ഓസ്ട്രേലിയയിൽ ഉണ്ടാവാം. ബിക്കോസ് നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ലോങ് റണ്ണിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൈസ് കുറച്ചും കൂടെ ചീപ്പർ ആകാനുള്ള സാധ്യതയുള്ളൂ.
കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്തു, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക അല്ലേ?
അത് തന്നെ അത് അതൊരു വളരെ ഒരു റെസ്പോൺസിബിൾ സിറ്റീസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതായത് പണ്ട് പറയുന്ന പോലെ നമ്മൾ എല്ലാവരും നമ്മളുടെ ഒരു ചെറിയ പാർട്ട് നമ്മൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഒരു പരിധി വരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.
തീർച്ചയായും വളരെ നന്ദി സിജു ജോണി, ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തെ വളരെ ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
താങ്ക് യു ജോജു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.